കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ് ഐടികൾ മറിച്ചു നോക്കിയാൽ ആരും അന്ധാളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും. അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിനു വേണ്ടി കടിഞ്ഞാണിട്ട് പിടിച്ച നിയമസംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത പഴയകാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെ ആകെ സാമ്പത്തിക മേന്മയുടെ നീരാളിപ്പിടുത്തം ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിനു വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുംതൂണുകളായ നാടുവാഴികൾക്കു വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്കു വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ചേതോഹരമായ തന്റെ ഒരു ആഖ്യാന കാവ്യത്തിലൂടെ ഇരുളടഞ്ഞ കേരള ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഇതാ തൂ വെളിച്ചം വീശുന്നു. ചന്ദനക്കട്ടിൽ
തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. ആനക്കും പാവണം നേരത്തിന് ആനമുഖം വേണം കാലുകളിൽ. ആനക്കും പാവണം നേരത്തിന് ആനമുഖം വേണം കാലുകളിൽ. വെമ്പലം നാട്ടിലെ തമ്പുരനെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം.
കേട്ടാൽ വളരെ നിസ്സാരമായ ഒരു ആവശ്യമാണെന്ന് തോന്നാം, പക്ഷെ ആ കാലം കട്ടിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാട്ടിമാർക്കും തമ്പുരാന്മാർക്കുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം മറക്കരുത്. പൊതുജനം വെറും നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കള്ള് കുടിച്ച് നിലതെറ്റി വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നത് കേട്ടിട്ടില്ലേ, ഭാ തൂത്ത് പാഡ്രി, അതായിരുന്നു പതിവ്. കട്ടിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ഒരു കട്ടിൽ ആവശ്യമാണ്. തമ്പുരാട്ടിയുടെ ഈ മോഹം തമ്പുരാട്ടി സൗകര്യം പോലെ തമ്പുരാനോട് ഒരു തലേണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വെമ്പലനാട് നമ്മുടെ ഇന്നത്തെ കോട്ടയം തന്നെ. വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കൻ തീരപ്രദേശമെല്ലാം വെമ്പലനാടാകാനാണ് സാധ്യത. തമ്പുരാട്ടിക്ക് ഇങ്ങനെ ഒരു മോഹം ജനിച്ചപ്പോഴേക്ക് തമ്പുരാന്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ഭരണയന്ത്രമാകെ ഒന്നോടെ ചലിച്ചു ചന്ദനക്കട്ടിലിന്റെ ഈ നിർമ്മാണ യജ്ഞത്തിന്.
പത്തൊൻപതിലേറെ നായന്മാരും കൊത്തുപണിക്കാരും തച്ചന്മാരും പത്തൊൻപതിലേറെ നായന്മാരും കൊത്തുപണിക്കാരും തച്ചന്മാരും.
മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് ഇന്നത്തെ നമ്മുടെ സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ആഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാർ. പിന്നെ ക്രമസമാധാന പാലനത്തിനും ഈ തടി നാട്ടിക്കൊണ്ടുവരുന്നതിനും ആൾ വേണമല്ലോ, അതിനാണ് 10-80 പരം നായന്മാർ. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാരും. തടി തറി വന്നല്ലേ പണി തുടങ്ങാൻ പറ്റൂ, അതിന് തച്ചന്മാർ. എന്തിളക്കമായി പോലും നോക്കണം.
തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ. തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ.
ഈ ചന്ദനക്കട്ടിന്റെ പണി നാട്ടിൽ ഒരു പാട്ടായി കഴിഞ്ഞിരിക്കുന്നു.
വെമ്പല നാട്ടിലെ തമ്പുരാനേ തമ്പുരാ ടീക്കൊരു കട്ട് വേണം, കട്ടിൽ കടയുവാനാക്കിടക്കം കാട്ടിലെ ചന്ദനം തന്നെ വേണം, ആനക്കൊമ്പാവണം നേരാപ്പിനെ ആനമുഖം വേണം താലുകളിൽ, വെമ്പല നാട്ടിലെ തമ്പുരാനേ
തമ്പുരാട്ടിയെ നേരിട്ട് മുഖം കാണിക്കാൻ ആർക്കും അവസരമില്ല, അധികാരവുമില്ല. തമ്പുരാനെ മുഖം കാണിക്കാൻ ചെല്ലുന്ന ചില മാടമ്പിമാർക്ക് വിശാലമായ ദർബാർ ഹാളിലേക്ക് ചിലപ്പോൾ പ്രവേശനം കിട്ടും. അപ്പോൾ കാണാം ഭിത്തിയിൽ വെച്ചിരിക്കുന്ന തമ്പുരാട്ടിയുടെ എണ്ണച്ചായ ചിത്രം. താഴമ്പൂവിന്റെ നിറമുള്ള തമ്പുരാട്ടി, കണങ്കാലോളം ചുരുണ്ടിരുണ്ട് കിടക്കുന്ന മുല്ലപ്പൂമാല ഉതിർന്നു കിടക്കുന്ന തമ്പുരാട്ടിയുടെ തലമുടി ചില കലാരസികന്മാർ വർണ്ണിച്ചിട്ടുണ്ട്.
താഴമ്പു കൊണ്ടുമൊഴി തമ്പുരാട്ടി, കരകിലിന്റെ മണം പുരണ്ടും കണ്ണങ്കാലോടും മുല്ലപ്പൂമാലയുതിർന്നു നല്ല മുടിയാർന്ന തമ്പുരാട്ടി, മുല്ലപ്പൂമാലയുതിർന്നു മിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി, വെമ്പലനാട്ടിലെ തമ്പുരാട്ടി.
തമ്പുരാട്ടിയുടെ അങ്കലാവണ്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ അക്കാലത്ത് ഒരു കവിക്കും ധൈര്യം വന്നിട്ടില്ല. കാരണം അത് കഴുത്തുപോകുന്ന പണിയാണ്. ശ്രീ പാർവതിയെ അടിമുടി വർണ്ണിക്കാൻ കാളിദാസന് ധൈര്യം തോന്നിയത് ദേവി സങ്കല്പദേവി ആയതുകൊണ്ടാണ്. കാവ്യം രചിച്ച ആ കാലഘട്ടത്തിൽ പാർവതിയും പരമശിവനും ഭൗതിക ശരീരത്തോടെ ഭൂതലത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന സമാധാനമായിരിക്കണം അങ്ങനെ ഒരു അതിർകടന്ന വർണ്ണനയ്ക്ക് കാളിദാസനെ പ്രാപ്തനാക്കിയത്. ഇവിടെ തമ്പുരാൻ നാടുവാഴുന്ന പ്രത്യക്ഷ ദൈവമാണ്. തമ്പുരാട്ടി ആ പൊന്നുതിരിമേനിയുടെ ധർമ്മപത്നിയും. അതുകൊണ്ട് മുടിവിട്ട് അങ്ങോട്ടുള്ള വർണ്ണന മുടിഞ്ഞു മുള്ളുവാരുന്ന വർണ്ണനയാണെന്ന് കവികൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. നോക്കണം എത്ര നിയന്ത്രിച്ചുള്ള വർണ്ണനയാണെന്ന്.
കാരകിലിന്റെ മണം പുരണ്ടും കണ്ണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാലയുതിർന്നു മിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി, വെമ്പല നാട്ടിലെ തമ്പുരാട്ടി.
സകല സന്നാഹങ്ങളോടും കൂടി ഒരു വലിയ സംഘം ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. അതിരാവിലെ
കുളിർക്കണ്ണിനെ കുമിരത്തവാലൻ കിളിയുടെ പള്ളയിലുള്ള പോലെ, കുളിർക്കണ്ണിനെ കുമിരത്തവാലൻ കിളിയുടെ പള്ളയിലുള്ള പോലെ, ഒരു രണ്ടിലേക്ക് കിഴക്കുതിക്കിൽ ഇരുളാണ്ട പക്കിൽ തെളിഞ്ഞ തെളിഞ്ഞ നേരം, പുരയിലാകും വിളിയുമായി പലരവരൊന്നിച്ചു യാത്രയായി, പുലരിയിലാകും വിളിയുമായി പലരവരൊന്നിച്ചു യാത്രയായി പലരവരൊന്നിച്ചു യാത്രയായി.
രാജകൽപ്പന നടപ്പാക്കാൻ അവർ സംഘമായി യാത്ര പുറപ്പെടുമ്പോൾ ആരോ മുന്നറിയിപ്പ് നൽകി.
തടിപൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടിയിലെ കാരും വരേണ്ട നാട്, തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടിയിലെ കാരും വരേണ്ട നാട്.
കിഴക്കൻ കാട്ടിലൊക്കെ അരിച്ചു നടന്ന ഒടുവിൽ ചന്ദനത്തടി കിട്ടാതെ തലയും ചൊറിഞ്ഞു തിരിച്ചു വന്ന
തലയോടുകൂടി വീടില്ലൊരാളെ, തലയും ചൊറിഞ്ഞു തിരിച്ചു വന്ന തലയോടുകൂടി വീടില്ല ബലമെന്തു പിന്നെ കുടിയിൽ വന്ന തലയിരിക്കില്ല കഴുത്തില്ലെങ്കിൽ ബലമെന്തു പിന്നെ കുടിയിൽ വന്ന തലയിരിക്കില്ല കഴുത്തില്ലെങ്കിൽ
തമ്പൂരാട്ടിക്കുള്ള മോഹമല്ലേ
തമ്പൂരം കൽപ്പിച്ചയച്ചതല്ലേ
തമ്പൂരാട്ടിക്കുള്ള മോഹമല്ലേ
തമ്പൂരം കൽപ്പിച്ചയച്ചതല്ലേ
പക്ഷികൾ പാരിനടക്കുന്ന കുറുങ്കാടുകളിലൂടെ വൃക്ഷങ്ങൾ ഇടതുങ്ങിയ കുടിയിടങ്ങളിലൂടെ ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമിട ഇല്ലാതെ നേരെ ചന്ദനം വളരുന്ന കൊടുങ്കാട് തേടി പോവുകയാണ് ആ നാടുവാഴി കിങ്കരന്മാർ.
പുലരിളം കാറ്റിൻ കുളിരൊലിവിൻ തലയിട്ടിലങ്ങും പല വഴി പുലരിളം കാറ്റിൻ കുളിരൊലിവിൻ തലയിട്ടിലങ്ങും പല വയലും തെങ്ങും കമുകും പുളിയും മാവും തിങ്ങും പച്ച കുടിയിടവും തെങ്ങും കമുകും പുളിയും മാവും തിങ്ങും പച്ച കുടിയിടവും കാടയടയ്ക്കാ കിളി കുരുവി മാടത്ത വണ്ണാത്തി പുള്ളു തത്ത കാടയടയ്ക്കാ കിളി കുരുവി മാടത്ത വണ്ണാത്തി പുള്ളു തത്ത ിലച്ചാത്തിളം ചെയ്തിൽ നീന്തി കുടിക്കുന്ന കുട്ടിക്കാട് നീളച്ചിലച്ചാത്തിളം ചെയ്തിൽ നീന്തി കുടിക്കുന്ന കുട്ടിക്കാട് പിന്നിട്ടു പിന്നിട്ടു പോയി നോക്കി നിന്നില്ലൊരിത്തിരി നേരമാരും പിന്നിട്ടു പിന്നിട്ടു പോയി നോക്കി നിന്നില്ലൊരിത്തിരി നേരമാരും
ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, തമ്പകം മരുത് അതൊന്നും പോരല്ലോ, ചന്ദനമരം മാത്രം എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തന്നെ തോന്നിപ്പിക്കുന്ന പല തടികളുണ്ട്. അതൊരെണ്ണം ഒപ്പിച്ച് തനി ചന്ദനം എന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? ഹേയ്, അങ്ങനെ ചിന്തിക്കേ വേണ്ട. തമ്പുരാന് തിരുവുള്ളക്കടുണ്ടാക്കുന്ന ഒരു പണിക്കും ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്. ആ സംഘത്തിലൊരാൾ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നു. കേൾക്കണോ നിങ്ങൾക്ക്?
ഒരു കടിയായില്ല കാലം എന്നാൽ ഒരു നാടുവാഴിയുണ്ടായിരുന്നു. ഒരു കടിയായില്ല കാലം എന്നാൽ ഒരു നാടുവാഴിയുണ്ടായിരുന്നു. ുംബോളെട്ടുതിക്കും മുത്തുകുത്തിക്കുന്ന നാടുവാഴി മുക്കുവയർക്കുമ്പോളെട്ടുതിക്കും മുത്തുകുത്തിക്കുന്ന നാടുവാഴി
ബിരുദനാമൂപ്പിലെ കരുമയായ മരുമകൻ ഭാരതം വായിക്കുമ്പോൾ ബിരുദനാമൂപ്പിലെ കരുമയായ മരുമകൻ ഭാരതം വായിക്കുമ്പോൾ
വലിയൊരു ശങ്ക
മഹാഭാരതം വായിച്ചുകൊണ്ടിരിക്കുമ്പോ മരുമകന് വലിയൊരു ശങ്ക. കബന്ധം 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 എന്ന് പറഞ്ഞാൽ എന്താണാവോ അതിന്റെ അർത്ഥം? അമ്മാവാ, കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മരുമോന് കബന്ധത്തിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ അല്ലേ? കബന്ധം എന്ന വാക്കിന് നാനാർത്ഥങ്ങളാണ്. ജലം എന്നൊരർത്ഥമുണ്ട്. ജലം, രാഹു, മേഘം, വാൽനക്ഷത്രം, വയറ്, പീപ്പ, ഇങ്ങനെ നാനാർത്ഥങ്ങളാണ്. പക്ഷെ പ്രകൃതത്തിൽ അർത്ഥം മറ്റൊന്നാണ്. മൂക്കു ചുവക്കുമ്പോൾ എട്ടു നിൽക്കും മുട്ടുകുത്തിക്കുന്ന വിരുദനായ മൂപ്പില് തന്റെ മരുമകന് കബന്ധം എന്ന വാക്കിന്റെ പ്രകൃതത്തിലെ അർത്ഥം പറഞ്ഞുകൊടുത്തില്ല. പകരം അദ്ദേഹം ഒന്ന് ചിരിച്ചു, മരുമകനെ വിളിച്ചടുപ്പിച്ചു നിർത്തി നെറുകെ ചുംബിച്ചു. മൂപ്പിലൊന്ന് അലറി, ആരവിടെ? അടിയൻ, അടിയൻ, ഒരു കിടവൻ പരിചാരകൻ ഇവിടെ കൊണ്ടുവരട്ടെ. രാജകിങ്കരന്മാർ പോയി ഒരു കിഴവൻ രാജകിങ്കരനെ വലിച്ചഴച്ചു കൊണ്ടുവന്നു. അയാൾ വാക്കയും പൊത്തി നിന്നു. നാടുവാഴി തന്റെ വാളെടുത്തു. ഉറയുന്നൂരിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പില വാളിന്റെ വാൽത്തലി നോക്കി നട്ടഹസിച്ചു. ഒരടി പുറകോട്ടു മാറി വാൾ ഉയർത്തി ആഞ്ഞൊരു വീശു വീശു. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നൊഴുകി. കിഴവൻ പരിചാരകന്റെ തല തെറിച്ചു ദൂരെ വീണ് തറയിൽ കിടന്നുരുണ്ടു. തലയില്ലാത്ത പ്രാണനറ്റുപോകാത്ത ആ ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പില് പൊട്ടിച്ചിരിക്കും. വരുമോനെ, ആ കടന്ന് തുള്ളിക്കളിക്കുന്ന ആ ജഡമില്ലേ, തലയില്ലാത്ത ജഡം, അതാണ് കബന്ധം. കബന്ധം മനസ്സിലായോ? വരുമോന് മനസ്സിലായോ?
തലയേറ്റു പോയോരുടൽ വിറച്ചു, തറയിൽ കിടന്നു പിടച്ചിരുന്നു. തലയേറ്റു പോയോരുടൽ വിറച്ചു, തറയിൽ കിടന്നു പിടച്ചിരുന്നു.
മരുമകന്റെ സംശയവും തീർന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാക്കാൻ വേണ്ടി ചില അധ്യാപകന്മാർ ക്ലാസ്സിൽ ഗ്ലോബ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് തിരിച്ച് തിരിച്ച് ഭൂമിയുടെ ഗോളാകൃതി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്താറുണ്ടല്ലോ. അതുപോലെ കബന്ധമെന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ നീ പോയി നിഘണ്ടുവും അറിയിക്കൂ എന്നദ്ദേഹം പറഞ്ഞില്ല. പകരം ഒരു കബന്ധത്തെ സൃഷ്ടിക്കുകയായിരുന്നു. ആരവിടെ? വീണ്ടും നാടുവാഴി അലറി. കൊട്ടാരം കിങ്കരന്മാർ ഓടിയെത്തി. ഈ ചോരയെല്ലാം കഴുകിക്കളഞ്ഞ് ചാണകം മെഴുകി അകത്തളം ശുദ്ധമാക്ക്.
കഥയൊരാൾ ഇങ്ങനെ നിർത്തിയപ്പോൾ വ്യഥകളും തമ്മിൽ പറഞ്ഞുമല്ലേ. കഥയൊരാൾ ഇങ്ങനെ നിർത്തിയപ്പോൾ വ്യഥകളും തമ്മിൽ പറഞ്ഞുമല്ലേ. നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും തുലാധികാരം. നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും തുലാധികാരം.
കഥ പറഞ്ഞു പോയതുകൊണ്ട് യാത്രയുടെ ക്ലേശം അറിഞ്ഞില്ല, സമയം പോയതും അറിഞ്ഞില്ല. യാത്ര തുടരുകയാണ്.
അഴകിൽ മുടി അഴിച്ചിട്ടുകൊണ്ട് നിഴലുറങ്ങിയിടുന്ന മേത്തിറമ്പും. അഴകിൽ മുടി അഴിച്ചിട്ടുകൊണ്ട് നിഴലുറങ്ങിയിടുന്ന മേത്തിറമ്പും. പുള്ളിപ്പുലിയുടെ പള്ള പോലെ പൂത്ത കാടുന്തിയ താഴ്വരയും. പുലിയുടെ പള്ള പോലെ പൂത്ത കാടുന്തിയ താഴ്വരയും. പിന്നോട്ടു പിന്നിട്ടു പോയി നോക്കി നിന്നില്ലൊരിത്തിരി നേരമാരും. പിന്നിട്ടു പിന്നിട്ടു പോയി നോക്കി നിന്നില്ലൊരിത്തിരി നേരമാരും.
നമുക്കേ ദിക്കുമാറി ഒന്ന് നടന്നാലോ? സംഘത്തിൽ ഒരുവന്റെ ചോദ്യമാണ്. എന്താ, അല്ല ചന്ദനം കാണാനില്ല? ഈ വഴിവെക്കൽ എങ്ങും കണ്ടില്ലല്ലോ. മൂത്താശാരി, ആ കാണുന്ന ചന്ദ്രമാലയല്ലേ? അത് ചന്ദനല്ലേ? ഏയ്, അത് കരിവീട്ടി. അതിനപ്പുറം നിൽക്കുന്നതോ? അത് പൂവരസ്.
കരിവീട്ടി പോരാ, പൂവരസ് പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. കരിവീട്ടി പോരാ, പൂവരസ് പോരാ, തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ. ട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചയക്കയല്ലേ. തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ.
എങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുക? ചന്ദനമരം ഇല്ലാത്തത് ഇപ്പൊ ആരുടെ കുറ്റം? വേറെ നല്ല തടി കൊണ്ട് കാട്ടിൽ പണിയിച്ച് അങ്ങോട്ട് കൊടുക്കണം. ഏ, നിങ്ങൾ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയല്ല അല്ല സംസാരിക്കുന്നത്. കൊല്ലും കൊലയും കുലാധികാരമായിട്ടുള്ള നാടുവാഴികളുടെ കഥ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? അതുകൊണ്ടാ താനെങ്ങനെ പറഞ്ഞത്. കേൾക്കണോ തനിക്ക് മറ്റൊരു നാടുവാഴിയുടെ കഥ? എനിക്ക് നാടുവാഴിയുടെ കഥയൊന്നും കേൾക്കണ്ട. താൻ ഇപ്പോഴല്ലേ മൂക്കുവിയർക്കുമ്പോൾ എട്ടുദിക്കും മുട്ടുകുത്തിക്കുന്ന ഒരു നാടുവാഴിയുടെ കഥ പറഞ്ഞത്. ആ, അത് കഥ വേറെ, ഇത് കഥ വേറെ.
ഒരു നാടുവാഴിയുണ്ടായിരുന്നു, ഒരുപടിയായില്ല കാലമെല്ലാം. ഒരു നാടുവാഴിയുണ്ടായിരുന്നു, കുലവര ദേവതയാണ് സുര കുളമാല ചാർത്തുന്ന ഭദ്രകാളി. കുലവര ദേവതയാണ് സുര കുളമാല ചാർത്തുന്ന ഭദ്രകാളി.
ഈ നാടുവാഴിയുടെ കുലദേവത അസുരന്റെ കുടമാല കഴുത്തിലണിയുന്ന ഭദ്രകാളിയാണ്, സാക്ഷാൽ ഭദ്രകാളി. ഓഹോ, ശരി, എങ്കിലത് കേൾക്കട്ടെ. ഞാനൊരു കാളീഭക്തനാണ്. ഈ ഭദ്രകാളി ഭക്തനായ നാടുവാഴിച്ച്
തിരുവു പൂവിട്ടിട്ടാദ്യമായി തിരുനാളിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു. തിരുവു പൂവിട്ടിട്ടാദ്യമായി തിരുനാളിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു.
തന്റെ പൂർവികന്മാരുടെ തിരുനാൾ ആഘോഷം പോലെ പോരാ തന്റെ തിരുനാൾ ആഘോഷം. നാട്ടുകാർക്കൊന്നടങ്കും സദ്യ, പിന്നെ കാവിൽ മുടിയേറ്റ്. ഹോ, ഇതൊക്കെ സാധാരണ ചടങ്ങല്ലടോ. സാധാരണ സദ്യയും മുടിയേറ്റുമല്ല, ഇതൊരു അസാധാരണ സദ്യയായിരിക്കും, അസാധാരണ മുടിയേറ്റുമായിരിക്കും.
പൊടിപൊടി ചാവണം സദ്യക്കാവിൽ, മുടിയേറ്റ് വേണം പുതിയ മണ്ണിൽ. പൊടിപൊടി ചാവണം സദ്യക്കാവിൽ, മുടിയേറ്റ് വേണം പുതിയ മണ്ണിൽ.
അതെന്താ ഈ പുതിയ മട്ടിലുള്ള മുടിയേറ്റ്? സാധാരണയായിട്ട് മുടിയേറ്റിന് ദാരുകന്റെ മുടി പറിച്ച് കാളി അയാളെ വധിക്കുന്നതായിട്ട് അഭിനയിക്കല്ലേ പതിവ്. ഇതത് പോരാ, ശരിക്കും ദാരുകനെ നിഗ്രഹിക്കണം, വധിക്കണം. അഭിനയമല്ല, യഥാർത്ഥത്തിൽ അവന്റെ തല കൊയ്തെടുക്കണം. അതങ്ങനെ ദാരുകനെ വധിക്കും, ദാരുകന്റെ വേഷമിടുന്നവനെ വധിക്കും.
കരികൊണ്ടലറുന്ന ഭദ്രകാളി, കരുണക്കിരക്കുന്ന ദാരുകന്റെ തല കൊയ്തെടുത്ത് ചുടുനിണവും തളികയിലാക്കിയ തൃപ്പടിയിൽ മടിയാതെ വയ്ക്കണം.
ഇതാണ് നാടുവാഴിയുടെ കൽപ്പന. ഈ കൽപ്പന കേട്ടപ്പോഴേക്ക് ദാരുക വേഷക്കാരെല്ലാം ഒളിവിൽ പോയി. കാരണം ഇത്തവണ കാവിലെ മുടിയേറ്റിന് ദാരുകന്റെ വേഷമിട്ടാൽ അതവന്റെ അവസാനത്തെ വേഷമിടിയിലായിരിക്കും. കൽപ്പന പുറപ്പെടുവിച്ചാൽ നടപ്പാക്കാതെയും വയ്യല്ലോ. നാട്ടുകാരാകെ അന്താളിച്ചു നിന്നു. ദിവസം അടുത്തടുത്ത് വരുന്നു, മുടിയേറ്റിന്റെ ദിവസം അടുത്തടുത്ത് വരുന്നു. അവസാനം ഒരാൾ സ്വയം മുമ്പോട്ട് വന്നു. ഞാൻ ദാരുകന്റെ വേഷം കേട്ടാം. സ്വയം തലകളയാൻ തയ്യാറായി മുമ്പോട്ട് വന്ന ആ പുതിയ ദാരുകൻ മറ്റാരുമായിരുന്നില്ല, നാടുവാഴിയുടെ സ്വന്തം അനന്തരവൻ. വല്യമ്മാവന്റെ അഭിമാന പ്രശ്നമാണിത്. വല്യമ്മാവന്റെ കൽപ്പന പാലിക്കപ്പെടാതെ പോയിട്ടില്ല ഈ നാട്ടിൽ. ആ സുഗ്രീവാജ്ഞ നിറവേറ്റാൻ ഇതാ എന്റെ തല കൊയ്തെടുത്തോട്ടെ, ഞാൻ ദാരുകന്റെ വേഷം കെട്ടും. വരുമോനെ, എങ്കിൽ ഭദ്രകാളിയായിട്ട് നാം വേഷം കെട്ടും. ഈ നാം തന്നെ, നിന്റെ വല്യമ്മാവൻ തന്നെ ഭദ്രകാളിയുടെ വേഷം കെട്ടും എന്ന് പറഞ്ഞാൽ അമ്മാവൻ അനന്തരവന്റെ തല വീശുവെന്ന് പച്ച മലയാളം. ആ മുടിയേറ്റിന് വമ്പിച്ച ജനക്കൂട്ടമുണ്ടായി. അമ്മാവൻ എന്ന ഭദ്രകാളി, അല്ലെങ്കിൽ ഭദ്രകാളി എന്ന അമ്മാവൻ, ദാരുകനെന്ന അനന്തരവന്റെ തല ജനസമക്ഷം കൊയ്തെടുക്കാൻ പോകുന്നു. ആളുകൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു, നടക്കുവോ? പണി നടക്കുവോ? ആ നാടുവാഴിയുടെ തിരുവാക്കിന് എതിർവാക്കുണ്ടോ? പറഞ്ഞാൽ പറഞ്ഞതല്ലേ, വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതല്ലേ അദ്ദേഹത്തിന്റെ ശൈലി.
മുടിയേറ്റ ദിവസം സന്ധ്യയായി. കാവിൽ അത്യാകർഷകമായ ദീപാലങ്കാരങ്ങൾ, വമ്പിച്ച ജനക്കൂട്ടം. മുടിയേറ്റിന് സമയമായി. മരുമകൻ ദാരുകൻ, മരുമകൻ ദാരുകൻ കാളി കെട്ടി തിരുമുടിയേറ്റുവാൻ വല്യമ്മാവൻ. മരുമകൻ ദാരുകൻ കാളി കെട്ടി തിരുമുടിയേറ്റുവാൻ വല്യമ്മാവൻ.
നിലവിളക്കിന്റെ ദീപനാളം തെളിഞ്ഞു കാറ്റിലാടുന്നു. ആ തിരശ്ശീല ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ. തിരശ്ശീല മാറി, ആദ്യ രംഗം ഇതാ. സാക്ഷാൽ ശ്രീ പരമശിവൻ കൈലാസത്ത് നിൽക്കുന്ന രംഗം.
ഉരലിന്റെ മോളില കൈലാസത്തിൽ ഉലകുടയോൻ ശിവൻ നിന്നു പാവം. ഉരലിന്റെ മോളില കൈലാസത്തിൽ ഉലകുടയോൻ ശിവൻ നിന്നു പാവം. മുറപോൽ കുരുത്തോല താടിക്കാരൻ മുനി വന്നുണർത്തിച്ചു ദൈത്യ പീഡ. മുറപോൽ കുരുത്തോല താടിക്കാരൻ മുനി വന്നുണർത്തിച്ചു ദൈത്യ പീഡ.
അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യ എന്ന് താടിക്കാരൻ മുനി അഭിനയിച്ച് അങ്ങോട്ട് അറിയിച്ചപ്പോഴേക്ക് ശിവന്റെ ഭാവം മാറി. മുഖം രോഷാകുലമായി, കണ്ണു ചുവന്നു, മീശ വിറച്ചു. ശിവൻ താണ്ഡവം ആരംഭിച്ചു.
വിറവുണ്ട ദേവൻ ജടപറിച്ചു, തറയിലടിച്ചു പിറന്നു കാളി, തറയിലടിച്ചു പിറന്നു കാളി.
ഭദ്രകാളി ജനിച്ചു കഴിഞ്ഞു. മുടിയേറ്റതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോകുന്നു.
മുപ്പറ നെല്ലിന്റെ ഭാരമാണ് മുടിയിലാറ്റി പൂമാല ചാർത്തി. മുപ്പറ നെല്ലിന്റെ ഭാരമാണ് മുടിയിലാറ്റി പൂമാല ചാർത്തി. കാളിയായാടുന്ന വല്യമ്മാവൻ, കാളിയായാടുന്ന വല്യമ്മാവൻ, വല്യമ്മാവൻ വാളൂരി ചെണ്ടയും ചെങ്കലയും മംഗളവും അറിഞ്ഞു പെരുമാറുന്നു. കാളിയായാടുന്ന വല്യമ്മാവൻ വാളാലരിഞ്ഞു, വാളാലരിഞ്ഞു മരുമകനെ, മരുമകനെ വാളാലരിഞ്ഞു മരുമകനെ.
കാവിൽ ഇലകൾ അനക്കമറ്റു നിന്നു. ജനങ്ങൾ ശ്വാസമടക്കിയിരുന്നു. നാടുവാഴിയുടെ മരുമകൻ രക്തത്തിൽ കുളിച്ചു കിടന്നു.
കഥയൊരാളിങ്ങനെ നിർത്തിയപ്പോൾ വ്യഥ കലർന്നു പറഞ്ഞു തന്നെ. കഥയൊരാളിങ്ങനെ നിർത്തിയപ്പോൾ വ്യഥ കലർന്നു പറഞ്ഞു തന്നെ. നെല്ലും പണവും കുമിഞ്ഞവക്കൾ കൊല്ലും കൊലയും കുലാധികാരം. നെല്ലും പണവും കുമിഞ്ഞവക്കൾ കൊല്ലും കൊലയും കുലാധികാരം.
എല്ലാവർക്കും നല്ല വിശപ്പ്. ഈ പൊതിച്ചോർ ഇനി ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണോ? ഇതങ്ങ് തീർത്തു കളയാം. എന്താ, ഇടയ്ക്ക് ആ സംഘത്തിൽ ഒരു അത്യാർത്ഥിക്കാരൻ ചോദിച്ചു. ശരിയാണല്ലോ, നാടുവാഴിയുടെ കഥ കേട്ടപ്പോ ഊണ് കഴിക്കണ സമയവും തെറ്റി. ഏത് ചന്ദനക്കെട്ടിൽ പണിയാനായാലും ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഏത്. അതുകൊണ്ട് ഇനി ആദ്യം ആ കഥയും കൊണ്ട് നടക്കട്ടെ. നമുക്ക് അരുവിയുടെ തീരത്താകാം നമ്മുടെ അമൃതയത്ത്. എന്താ എന്താ മേനോക്കച്ചൻ എന്താ പറയുന്നു? അതെ അതെ, കണ്ടില്ലേ ആ കുന്നിന്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലെയുള്ള ആ പാലരുവി അതിന്റെ തീരത്താണ്. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ ചെന്ന് കൈകഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്ത് നിൽക്കുന്ന നീർമരുതിന്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം പടിഞ്ഞിരുന്നു. പൊതിയിലെ ചോറ് വെച്ചൂണു തുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്. ഏ മുത്താശാരി, ഏ ആ മരം അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിന്റെ വടക്കുവശം നിൽക്കുന്നത് അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കിയേ. മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. മൂത്താശാരിയുടെ ആ പരിശോധന നാട്ടുകാർ പലവരും കണ്ടിട്ടുള്ളതാണ്. ഇടത് കൈപ്പത്തി നെറ്റിയിൽ വിലങ്ങനെ വെച്ച് പുലികം ചുളിച്ചുള്ള ആ നോട്ടം, ആ നോട്ടത്തിൽ അറിയാനുള്ളത് അയാൾ അറിയും. അടുത്ത നിമിഷം അറിയിക്കാനുള്ളത് അറിയിക്കുകയും ചെയ്യും. മൂത്താശാരിയുടെ തീർപ്പ് എന്താണെന്ന് അറിയാൻ അത്യാകാംക്ഷ കൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും. ഉണ്ട് തീർന്നില്ലല്ലോ. അവസാനം തലവൻ ആശാരി തലകുലുക്കി. ഇല ചന്ദനത്തിൻ്റെത് തന്നെ, ചന്ദനമരത്തിൻ്റെ ഇല തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരുവിച്ചെന്ന് കൈ നനച്ചു. ആ മരത്തിനു ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമായിട്ട് അടുത്ത് ചെന്നു. ചെറു ചില്ല കൊത്തി മണത്ത് നോക്കി. ഹായ്, നറു ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. മേനോക്കേച്ചൻ പറഞ്ഞു, അപ്പോൾ ഇനി തലയില്ലാതെ കുടികളിൽ ചെല്ലേണ്ട കാര്യമില്ല. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ തലയും ചൊറിഞ്ഞു തിരികെ ചെന്നാൽ ഉള്ള ഗതികേട് ഓർത്ത് എനിക്ക് ചോറ് തന്നെ വേണ്ട പോലെ അങ്ങോട്ട് ഇറങ്ങാതിരിക്കായിരുന്നു. ഇപ്പോഴിതാ
ചന്ദനത്തിൻ കുളം ചാലപുരൻ പോലെ തോന്നി, ചന്ദനത്തിൻ കുഴമ്പുള്ളിലാരോ ചാലപുരട്ടിയ പോലെ തോന്നി.
ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, അതിന് കാര്യമില്ല. തടി തറയിലാക്കിയാട്ടെ. ഹേ തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അടിയൻ അടിയൻ,
തൊളിലിടുന്ന ചെറിയ കച്ച തോർത്തു കുടഞ്ഞു തലയിൽ കെട്ടി, കുടുമുണ്ടാരയിൽ മുറുക്കി കെട്ടി, തടിയുടെ മട്ടും മരുന്നും നോക്കി, തറയിലെ കോടാലി പത്തി ഉണ്ണി തച്ചൻ പറഞ്ഞു നീ വന്നു നിന്നു. തറയിലെ കോടാലി പത്തി ഉണ്ണി തച്ചൻ പറഞ്ഞു നീ വന്നു നിന്നു.
ഇനി ആ ചന്ദനമരം നിലം പൊത്തുന്നത് വരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണ് അവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? പക്ഷേ ആ നിൽപ്പ് അധികം അങ്ങനെ നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലിപ്പത്തികൾ അന്തരീക്ഷത്തുയർന്നു. ചന്ദനമരത്തിന്റെ കടക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലിപ്പത്തികൾ നാലുപുറത്തു നിന്നും വെള്ളിൽ കിളികളെപ്പോലെ ചീറി ചീറി മരത്തിന്റെ കടക്കൽ ആഞ്ഞു പതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയ്ക്ക് എന്നൊരു ശബ്ദം ഉയർന്നു, മനുഷ്യ ശബ്ദം. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. എല്ലാവരും സ്തബ്ധരായിപ്പോയി. കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ മണ്ടയ്ക്കുന്ന മനുഷ്യ ശബ്ദം മനുഷ്യ ഭാഷയിൽ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. തച്ചന്മാരെല്ലാം ചുറ്റും കൂടി നിന്നവരെ നോക്കി, ചുറ്റും കൂടി നിന്നവർ തച്ചന്മാരെ നോക്കി. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ഏതായാലും
പിന്നെ കോടാലികൾ പൊങ്ങിയില്ല, പാടെല്ലാരും നിന്നു നോക്കി. പിന്നെ കോടാലികൾ പൊങ്ങിയില്ല, പാടെല്ലാരും നിന്നു നോക്കി.
ഇപ്പോഴെല്ലാരും മേനോക്കച്ചന്റെ മുഖത്ത് നോക്കിയാണ് നമ്മുടെ സൂപ്പർവൈസർ എന്തു പറയുന്നു. അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല,
ചുണ്ണാമ്പു വെറ്റിയില കീറിത്തേച്ച് തുമ്മാതെ മേലോട്ടു നോക്കിക്കൊണ്ട് മേവുന്ന മേനോക്കി അച്ഛനാകെ മേലൊരു കോരി തരിപ്പു തോന്നി. മേവുന്ന മേലോക്കി അച്ഛനാകെ
മേലൊരു കോരി തരിപ്പു തോന്നി.
മേനോക്കി അച്ഛന് ആ മരത്തിന്റെ മണ്ടയ്ക്കുന്ന് ഉള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്കും പെരുവരൽ നെറ്റം തുടങ്ങിയതാണ്. ഒരു പെരുപ്പ്, താൻ സംഘത്തലവനാണ്, തന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തന്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ട മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തന്റെ നേതൃസ്ഥാനം ഈ വെറ്റില കീറി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ മേനോക്കി അച്ഛനൊന്നും തോന്നിയില്ല. എങ്കിലും ഇടർന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? മരത്തിന്റെ മണ്ടയ്ക്കുന്ന് കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം, ഇയാള് വനദേവതയുടെ ബാല്യക്കാരനായിരുന്നു എന്നല്ലോ ഈ പറഞ്ഞിൽ കേട്ടാല്. ഇത് യക്ഷിയുടെ ശബ്ദമാണ്, യക്ഷിയുടെ ശബ്ദം. ഓ, യക്ഷിയുടെ ശബ്ദം, ഇയാള് യക്ഷിയുടെ സഹശയനക്കാരനായിരുന്നു തോന്നും ഈ പറച്ചിൽ കേട്ടാൽ. പക്ഷേ ഭൂരിപക്ഷാഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നായി.
വനദേവതകളോ യക്ഷികളോ വാഴുന്നതാവാം ഈ കണ്ട വൃക്ഷം. വനദേവതകളോ യക്ഷികളോ വാഴുന്നതാവാം ഈ കണ്ട വൃക്ഷം. എന്നാൽ ഒരു പാടി ഒന്നും കൊണ്ടു നന്നാവാനല്ലെന്ന് ഭൂരിപക്ഷം. എന്നാൽ ഒരു പാടി ഒന്നും കൊണ്ടു നന്നാവാനല്ലെന്ന് ഭൂരിപക്ഷം. വനദേവതകളോ യക്ഷികളോ വാഴുന്നതാവാം ഈ കണ്ട വൃക്ഷം. എന്നാലൊരു പാടി ഒന്നും കൊണ്ടു നന്നാവാനല്ലെന്ന് ഭൂരിപക്ഷം.
വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ട, നമുക്ക് ഈ മരം ഉപേക്ഷിച്ച് പൊയ്ക്കളയാം, അതാ നല്ലത്. അങ്ങനങ്ങ് പോയാലോ, തേടിപ്പിടിച്ച് തേടി തേടി നടന്ന് അവസാനം കണ്ട ചന്ദനമരം ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോയാലോ. തമ്പുരാൻ കൽപ്പിച്ച
കൽപ്പനയോ, തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുമ്പിൽ നിൽക്കുന്നു മിരിച്ചു നോക്കി.
തലയും ചൊറിഞ്ഞു തിരികെ ചെന്നാൽ തലയോടുകൂടി വീടിൽ ഒരാളെ, തലയും ചൊറിഞ്ഞു തിരികെ ചെന്നാൽ തലയോടുകൂടി വീടിൽ ഒരാളെ.
തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുമ്പിൽ നിൽക്കുന്നു മിരിച്ചു നോക്കി.
വേറെ എത്ര നല്ല തടി നിൽക്കുന്നു ഈ കാട്ടില്, ഇരുമുള്ള ചടച്ചി തമ്പകം മരുത്. എടോ, തമ്പകക്കാട്ടിലല്ല തമ്പുരാട്ടിക്ക് വേണ്ടത്, ചടച്ചിക്കാട്ടിലല്ല ഇരുമുള്ളുകാട്ടിലുമല്ല, അത് ഓർമ്മ വേണം.
ഇതിനിടയ്ക്ക് ഒരുത്തൻ പറഞ്ഞു, വരുന്നത് വരട്ടെ മേനക്കച്ചോ, വരുന്നത് വരട്ടെ, വനദേവതയാണേലും യക്ഷിയാണേലും ഈ മരത്തിൽ ഒന്ന് കയറി പരിശോധിച്ചാലെന്താ.
അല്ല, എനിക്ക് തോന്നുന്നത് പറയാമല്ലോ, ഈ കേട്ട ശബ്ദം ഒരു മനുഷ്യ കുഞ്ഞിന്റെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നുന്നു. കയറി ഒന്ന് പരിശോധിക്കുക തന്നെ, ഒരു പെൺകുട്ടിയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നി. മേനോക്കി അച്ഛൻ എന്ത് പറയുന്നു?
ആ, ഒന്ന് ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല, പക്ഷേ ആ ശബ്ദം കേട്ട നിമിഷം ആരംഭിച്ച ആ പെരുപ്പുണ്ടല്ലോ, എന്റെ പെരുവരലിൽ തുടങ്ങിയ പെരുപ്പ് അത് ഇപ്പോഴും നിലനിൽക്കുക. സത്യം പറയാമല്ലോ, ഇപ്പോഴും ആ പെരുപ്പ് നിലനിൽക്കുന്നു. ഏതായാലും ഞാനൊന്ന് കയറി നോക്കാൻ പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ തയ്യാറായി. അതാണ് ധൈര്യം, താൻ നായരാണ്, അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ തോന്നിയത്. താൻ ചോരത്തളപ്പുള്ള ധീരനായ പടനായരാണ്. പലരും മേനോക്കി അച്ഛനെ നോക്കി അദ്ദേഹത്തിന്റെ അവസാനത്തെ റൂളിങ്ങിന് വേണ്ടി. അദ്ദേഹം ഇപ്പോഴും ചുണ്ണാമ്പ് വെറ്റിലേക്ക് ഇറു തെച്ച് ചുമ്മാ മുകളിലോട്ട് നോക്കിട്ട് നിൽക്കുകയാണ്. തന്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ഇതിനകം മരത്ത് കയറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ചുറ്റും നിന്ന് പലരും അയാളെ പിരിമുറുക്കുന്നു. ഇടോ, ഒരു മുൻകരുതലായിട്ട് ഒരു മടക്ക് പിച്ചാത്തി കൊടുക്കു വെച്ചോളൂ. കാര്യം, ഇരുമ്പിന്റെ മീശം ദേഹത്തുണ്ടെങ്കിൽ യക്ഷി അടുക്കില്ല, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അയൺ ഏജിൽ യക്ഷി എന്ന യഥാർത്ഥ സങ്കല്പം ചെലവില്ല എന്നർത്ഥം.
യക്ഷി ശിലായുഗത്തിലെ സ്റ്റോണേജിലെ സങ്കല്പമാണല്ലോ. അയാളിതാ മുകളിലേക്ക് കയറുന്നു. മലയക്ഷി എങ്കിൽ തൊടാതിരിക്കാൻ മടിയിൽ തിരുകിയിരുന്നു കത്തി. മലയക്ഷി എങ്കിൽ തൊടാതിരിക്കാൻ മടിയിൽ തിരുകിയിരുന്നു കത്തി. തനിയകരേറി കൊതകൾ കൊത്തി തന്റെ അടക്കാരൻ ചെറുപ്പക്കാരൻ. തനിയകരേറി കൊതകൾ കൊത്തി തന്റെ അടക്കാരൻ ചെറുപ്പക്കാരൻ. അയാളെ സഹായിക്കാൻ താഴെ നിന്ന് താളം തുള്ളാൻ എത്ര ആൾക്കാരാ, പക്ഷെ എല്ലാരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ പൊത്തിപ്പിടിച്ച് കയറി ഇടയ്ക്കൊന്ന് നിന്നു. മരത്തിന്റെ ഒരു കൊമ്പിൽ ചവിട്ടി മറ്റൊരു കൊമ്പിൽ ബലമായി പിടിച്ചു കുറെ നേരം നിന്നു. താഴെ നിൽക്കുന്നവർ, നിൽക്കുന്ന പേടിത്തൊണ്ടന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ചിലർ മുണ്ടും അടക്കി കുത്തി ഓടാൻ തയ്യാറെടുത്ത് നിന്നു. ധീരനായ ചെറുപ്പക്കാരൻ അല്പം വിശ്രമം തേടുകയായിരുന്നു. അയാൾ വീണ്ടും മുകളിലേക്ക് പോയി. നെറ്റി വിയർത്തും ആ ശബ്ദം കേട്ട മരപ്പൊത്തിലെത്തി വളരെ കരുതലോടെ പൊത്തിനകമയിൽ പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊത്തിനകത്ത് ഒരു കൊച്ചു പെൺകുട്ടി ഇരിക്കുന്നു. ഒരു മനുഷ്യക്കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.
ിരിക്കുന്നു കൺകുളിരെ ഇരുളിനകത്തു കൊടുത്തിവൻ ചോൽ അരുമ കനക വിളക്കു പോലെ. ഇരുളിനകത്തു കൊടുത്തിവൻ ചോൽ അരുമ കനക വിളക്കു പോലെ.
അന്തി തൊടുമുകിലും നടുവിൽ പൊങ്ങി വരും കൊച്ചു താര പോലെ.
മൺമടിയിനുള്ളിൽ നിറച്ച ചെമ്മുറ്റ മാണിക്ക കല്ലുപോലെ. ചെമ്പട്ടിനുള്ളിൽ നിനുക്കി വച്ച ചെമ്മുറ്റ മാണിക്ക കല്ലുപോലെ.
മനുഷ്യഗന്ധം വീഴാത്ത ഈ കൊടുങ്കാട്ടിലെ ചന്ദനമരത്തിന്റെ ഉയർന്ന ശിഖരത്തിൽ ഒരു മരപ്പൊത്തിൽ ഒരു മനുഷ്യക്കുട്ടി കട്ട്യാവിൽ പൊതിഞ്ഞിരുത്തിയ മട്ടിൽ ഒരാരോമന പെൺകുഞ്ഞ്, മനോഹരിയായൊരു പെൺകുട്ടി. കാട്ടിലെ പച്ചത്തഴപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനക വിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. പലതും
കനക വിളക്കു പോലെ.
അന്തി തൊടുമുകിലിൽ നടുവിൽ പൊന്തി വരും കൊച്ചു താര പോലെ.
ചെമ്മട്ടിനുള്ളിൽ നിനുക്കി വച്ച ചെമ്മുറ്റ മാണിക്ക കല്ലുപോലെ.
കട്ട്യാവ് കൊണ്ടുപുടച്ചവിടെ തീരിക്കുന്നു കൺകുളിരെ.
അയാൾ കുട്ടിയോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ കുട്ടി എങ്ങനെ ഈ കാട്ടിനടുവിൽ മരത്തിന്റെ മണ്ടയ്ക്ക് വന്നു പറ്റി? കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ട് പോന്നു എന്നാണ്.
പക്ഷി കൊണ്ടുപോകും.
അമരപ്പൊത്തിയിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും അമരപ്പൊത്തിയിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും.
ആനറാഞ്ചി പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലേ മോളെ? നിന്നെ കൊത്തിക്കീറി തിന്നാനല്ലേ കൊണ്ടുപോകുന്നത്? അല്ല, വളർത്താനായിരുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി?
കായും കനിയുമായെന്നും കാടിരുളും പണയുമമ്മ കായും കനിയുമായെന്നും കാടിരുളും പണയുമമ്മ.
നീ വരും മോളെ, നമുക്ക് ഈ കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിനീ മരപ്പൊത്തിൽ കഴിയുന്നു? പൊത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ
എന്താ പക്ഷേ, നീ എന്തിനു കരയുന്നു? നിനക്ക് എന്താ വിഷമം?
നിറവുറ്റ വാത്സല്യമോരുമമ്മ ചിറകടിച്ചു മരിച്ചു പോകും. നിറവുറ്റ വാത്സല്യമോരുമമ്മ ചിറകിട്ടടിച്ചു മരിച്ചു പോകും.
പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളിക്കൊഞ്ച കേൾക്കാൻ എഴുന്നില്ല. താഴെ നിൽക്കുന്നവർ പലതും വിളിച്ചു ചോദിക്കുന്നു,
ഡേയ് ഡേ ഓലക്ഷള്ളേ, നീ എന്തെടുക്കുന്ന അവിടെ?
അവനെ എട്ടി പിടിച്ചെന്നാ തോന്നുന്നു. അതങ്ങനെ അവന്റെ അരി ഇരുമ്പ് കത്തിയല്ലേ ചൊരുവിട്ടുള്ളത്?
എന്നാ വനദേവത അവനെ വളച്ചെടുത്തത് തന്നെ. ഡേയ് ഇറങ്ങി വാ, ഇറങ്ങി വരാൻ.
പിന്നെ അയാൾ താമസിച്ചില്ല, ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ താഴെ വന്നപ്പോഴേക്ക് ജനങ്ങൾ അയാളെ പൊതിഞ്ഞു,
കൈമാറി കൈമാറി ആളുകൾ ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ആ കുഞ്ഞിനെ വാരിപ്പുട നുമ്പ വയ്ക്കുന്നു. അതിന്റെ കുഞ്ഞിക്കവളിൽ, നുണക്കുഴിയിൽ, കുഞ്ഞിന്റെ കിളുന്ന് വിരലിൻ തുമ്പിൽ, നറുവെണ്ണ പോലുള്ള ഉള്ളംകാലിൽ, നെറുകയിൽ, നെറ്റിയിൽ മാറി മാറി പലരും നിറഞ്ഞ മിഴികളോടെ പല ഒരു കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു.
ചന്ദനമരത്തിന് വന്നവർക്ക് കൈവന്ന ഈ അമൂല്യനിധി അവർക്ക് അഭിമാന നിധിയായി മാറി. കുട്ടിയെ താഴത്ത് കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ വലിയ നായകനായി പ്രശംസിക്കപ്പെടുന്നു. അയാളെ ആളുകൾ വാരിപ്പുണരുന്നു. പത്തിപരത്തി പറന്നെടുക്കുന്ന പാമ്പു പോലെ കോടാലികൾ പൊങ്ങിത്താഴുന്നു. മടവച്ച കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ ചൊവ്വിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. കൂറ്റൻ ചന്ദനമര ചുവട്ടിൽ മടവച്ചു വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു. മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഒന്ന് ഞെരിയുന്ന ശബ്ദം കേട്ട് മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം നിന്ന് മരത്തിന്റെ മുതുകത്ത് തന്റെ കരുത്തുള്ള കൈ ചേർത്ത് ഒരു ഒന്നുകൂടി കൊടുത്തപ്പോൾ കടയറ്റ ചന്ദനം തലതരിഞ്ഞു ഉടലേ ചലറി നിലം പതിച്ചു. ആഹ്ലാദത്തിന്റെ ആർപ്പുവിളികൾ ഉയർന്നു. നീടിറ്റു നിന്നൊര ചന്ദനത്തെ ഉടയും തപ്പും കളഞ്ഞുയർത്തി നീടിറ്റു നിന്നൊര ചന്ദനത്തെ ഉടയും തപ്പും കളഞ്ഞുയർത്തി തോളിലെടുത്തുകൊണ്ട് ആഹ്ലാദത്തിൻ മേളത്തിലെല്ലാവരും മടങ്ങി. ഏലയ്യ 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 വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിലേ ഏലയ്യ 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 കട്ടുകടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. ആനക്കൊമ്പാവണം മേള പിന്നെ ആനമുഖം വേണം കരുതേണി. എലയ്യ 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 സമയം സന്ധ്യ കഴിഞ്ഞു.
പകലാകും ഒട്ടക പക്ഷി
മികവുറ്റ മുട്ട കടലെടുത്തു പകലാകു മുട്ടക പക്ഷി പോയി മികവുറ്റ മുട്ട കടലെടുത്തു ചിറകഴും അമ്മ പറന്നു വന്ന ചിരകാലം ചന്ദനം നിന്ന തീക്കിൽ ചിറകഴും അമ്മ പറന്നു വന്നു ചിരകാലം ചന്ദനം നിന്ന തീക്കിൽ മരമില്ല കൂടില്ല കുഞ്ഞുമില്ല മരവിപ്പു കേറിയ അതിനുടയിൽ മരമില്ല കൂടില്ല കുഞ്ഞുമില്ല മരവിപ്പു കേറിയ അതിനുടയിൽ
തലച്ചുറ്റിടും പോലതാ മരത്തിൽ തറയിൽ കറങ്ങിയിറങ്ങി വന്നു പഴുതേ ചുമന്ന പഴങ്ങളൂർന്നു പാതി വിടർന്ന കൊക്കോടിരുന്നു അന്ന് രാത്രി ആ ചിറകുള്ള അമ്മ ഉറങ്ങിയില്ല എന്ന് മാത്രമല്ല അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ശണ്ഠ കൂട്ടി ചിറകിട്ടടിച്ചു നിലവിളിച്ചു തറവാടും തന്മോളും പോയ പാവം ചിറകിട്ടടിച്ചു നിലവിളിച്ചു തറവാടും തന്മോളും പോയ പാവം ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളി പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് ആ ചിറകുള്ള അമ്മ കണ്ടു പറന്നിറങ്ങിച്ചെന്നു കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ടിയാവിന്റെ തുണ്ട് കഷണങ്ങൾ നിരന്നു കിടക്കുന്നു ചിറകുള്ള അമ്മയ്ക്ക് ആ പക്ഷിയമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനിളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ടിയാവ് കീറി കീറി കഷണങ്ങളായി വഴിനിളെ തുരുതരിയിട്ടിരുന്നു അമ്മ തൻ സ്നേഹം മണത്തറി പൊന്മകളെ കൊണ്ടുപോയ മാർഗം അമ്മതൻ സ്നേഹം മണത്തറിഞ്ഞു പൊന്മകളെ കൊണ്ടുപോയ മാർഗം കട്ടിയാവിന്റെ തുണ്ടുകൾ നോക്കി നോക്കി പറന്നിരുന്ന പക്ഷിയമ്മ അവസാനം തമ്പുരാന്റെ അരമന തന്റെ അടഞ്ഞവാതിൽ അരികിലണഞ്ഞതു ചത്തുവീണു അരമന തന്റെ അടഞ്ഞവാതിൽ അരികിലണഞ്ഞതു ചത്തുവീണു ചീവിയെടുത്ത ചന്ദനത്തിന്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി വീരാളിപ്പട്ടിൽ പൊതിഞ്ഞെടുത്ത പക്ഷിയമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുഞ്ഞ് ആ വളർത്തമ്മ ചിതയിൽ ദഹിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുഞ്ഞ് തേങ്ങി തേങ്ങി കരഞ്ഞ് ബോധമറ്റു വീണുപോയി കാലം കടന്നുപോയി പെൺകുട്ടി വളർന്നു യുവതിയായി കാലം കടന്നുപോയി പെൺകിടാവ് കാമൻ കടഞ്ഞൊരു രൂപമാർന്നു ചാരത്തനങ്കന്റെ ചുളം കേട്ടു കാരുണ്യലാവണ്യ രൂപദർപ്പം മുമ്പേ വിടർത്തുന്ന പത്തി പോലെ മുടികെട്ടി വയ്ക്കുന്ന കാലം വന്നു മുമ്പേ വിടർത്തുന്ന പത്തി പോലെ മുടികെട്ടി വയ്ക്കുന്ന പ്രായം വന്നു ഇതാ നിൽക്കുന്നൊരു വിശ്വസുന്ദരി ഇളമുറ തമ്പുരാന്റെ തമ്പുരാട്ടി അറ്റമില്ലാത്ത ശില്പങ്ങളാർന്നു മറ്റൊരു ചന്ദന കട്ട് തീർന്നു അറ്റമില്ലാത്ത ശില്പങ്ങളാർന്നു മറ്റൊരു ചന്ദനം കട്ട് തീർന്നു ഇളമറത്തമ്പുരാനും തമ്പുരാട്ടിയും മധുവിധു ആഘോഷിക്കുന്ന ആ നിലാവുള്ള രാത്രിയിൽ വെണ്ണക്കൽ പാകിയ മട്ടുപ്പാവില് ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ഇളമറത്തമ്പുരാൻ അവളെ കൈക്ക് പിടിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഓലിച്ചു കണ്ണീർ അവളുടെ കണ്ണുകളിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഓലിച്ചു കണ്ണീർ ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ട സുമുഹൂർത്തത്തിൽ ഇതാ ആ പുതുമണവാട്ടിയുടെ കവിളിണയിൽ കണ്ണീർക്കണങ്ങൾ ധാരധാരയായി ഒഴുകുന്നു. കൊടുങ്കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന ആ പെൺകുഞ്ഞ് വെമ്പലനാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. പക്ഷിയമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു.
കാലം കടന്നുപോയി പെൺകിടാവ്, കാമൻ കടഞ്ഞൊരു രൂപമാർന്നു. കാലം കടന്നുപോയി പെൺകിടാവ്, കാമൻ കടഞ്ഞൊരു രൂപമാർന്നു.
അതുകൊണ്ടല്ലേ ഇളമറ തമ്പുരാൻ അവളെ തമ്പുരാട്ടിയായി സ്വീകരിച്ചത്. ഇളമറ തമ്പുരാന്റെ അതിനൂതന ശില്പഭംഗികളാർന്ന പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ മധുവിധു രാത്രിയിൽ അദ്ദേഹം തന്റെ പ്രിയപത്നിയുടെ കൈച്ചു പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടെ കണ്ണീർക്കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കടവും കണ്ണുനീരിന് കാരണമാകാം. അതിന്റെ കാരണം തേടിപ്പിടിക്കാൻ മഹാകവി സഹദേവൻ ഭരമേൽപ്പിക്കുകയാണ്.
ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ, ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ.
ഈ പുതുമണവാട്ടി കരയുന്ന എന്തിന്? കവി നമ്മോട് ചോദിക്കുന്നു.
ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ, ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ, ചിറകുവിടർത്തുന്ന ഭാഗ്യമോർത്തോ.
എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ വക നൽകുന്ന അനശ്വരമായ ഒരു ചന്ദനക്കട്ടിൽ സമ്മാനിച്ചിട്ട് മഹാകവി ഈ ശങ്കരക്കുറിപ്പ് രംഗത്തു നിന്ന് നിഷ്ക്രമിക്കുന്നു.